بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش.
الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. نعم فرجونا لكنا محتايا غندم شيخ الإسلام محمد بن عبد الوهاب رحمه الله لنجا الأصول الستيانا ആറ് അടിസ്ഥാന വിഷയങ്ങൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവയിൽ ഒന്നാമത്തെ അടിസ്ഥാന വിഷയം നാം വായിച്ച് മനസ്സിലാക്കി. അതിന് ചുരുക്കം ഇപ്രകാരമാണ്. ഒന്നാമത്തെ അടിസ്ഥാന വിഷയം എന്താണ്? അള്ളാഹുവിന് മാത്രം ശിർക്ക് ചെയ്യാതെ, അള്ളാഹുവിൽ പങ്ക് ചേർക്കാതെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക. ആ വിഷയത്തിൽ ധാരാളം ജനങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് ഒന്നാമത്തെ അടിസ്ഥാനത്തിന്റെ രത്ന ചുരുക്കം. രണ്ടാമത്തെ അസ്ലം എന്താണ്? അൽ അസ്ലു സാനി അമറല്ലാഹു ബിൽ ഇജ്തിമാഇ ഫിദ്ദീനി വനഹാ അനിൽ തഫറുഖി ഫീഹി ഫബയ്യന അല്ലാഹു ഹാദാ ബയാനൻ ശാഫിയൻ തഫ്ഹമുഹുൽ അവാം. അമറ അല്ലാഹു ബിൽ ഇജ്തിമാഇ ഫിദ്ദീനി, ദീനിന്റെ പേരിൽ ഒരുമിക്കാനും ഐക്യപ്പെടാനും അല്ലാഹു കൽപ്പിച്ചു. ദീനിന്റെ പേരിൽ വിഘടിക്കുന്നതും ഭിന്നിക്കുന്നതും അല്ലാഹു നിരോധിച്ചു, വിലക്കി. ഫബയ്യൻ അല്ലാഹു ഹാദാ ബയാനൻ ശാഫിയൻ തഫ്ഹമുഹുൽ അവാം, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ, വളരെ വ്യക്തമായ രൂപത്തിൽ അള്ളാഹു അത് വിവരിച്ചു. വനഹാന അൻ നകൂന കല്ലദീന തഫറഖു വഖ്തലഫു ഖബ്ലനാ ഫഹലകു. മാത്രമല്ല, നമുക്ക് മുമ്പുണ്ടായ സമുദായങ്ങൾ പരസ്പരം ഭിന്നിക്കുകയും വിഘടിക്കുകയും ചെയ്തതുപോലെ ആകുന്നത് അള്ളാഹു വിലക്കിയിട്ടുണ്ട്. وذكر انه امر المسلمين بالاجتماع في الدين ونهاهم عن التفرق فيه. ماتم الله പറഞ്ഞു, പരാമർശിച്ചു, امر المسلمين بالاجتماع في الدين, ദീനിന്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങളോട് ഒരുമിക്കാനും ഐക്യപ്പെടാനും കൽപ്പിച്ചു, ഭിന്നിക്കുന്നത് അല്ലാഹു വിലക്കി. ويزيده وضوحا, നമുക്ക് ഈ അസ്ല ആദ്യം വായിക്കാം, എന്നിട്ട് വിശദീകരിക്കാം ഇൻഷാല്ലാ. ويزيده وضوحا, ഇനി അതിനെ കൂടുതൽ വിശദീകരിക്കുന്ന ഒരു വശമാണ്, ما وردت به السنه من العجب العجاب في ذلك, സുന്നത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്ധരണികൾ. ثم صار الامر الى ان الافتراق في اصول الدين وفروعه هو العلم هو العلم والفقه في الدين. ثم صار الامر, അതിന് ശേഷം കാര്യം എങ്ങോട്ടായി മാറി? الى ان الافتراق في اصول الدين وفروعه, ദീനിന്റെ മൗലിക വിഷയങ്ങളിലും ശാഖാപരമായ വിഷയങ്ങളിലുമുള്ള ഭിന്നിപ്പും തർക്കവും, അതായി ഇൽമും ദീനിലുള്ള ഫിഖും. എന്തായി മാറി? ദീനിലുള്ള ഫിഖും ഇൽമും ഈ വിഷയങ്ങളിലുള്ള പ്രധാനപ്പെട്ട മൗലിക വിഷയങ്ങളിലും ശാഖപരമായ മസലകളിലുമുള്ള തർക്കവും ഭിന്നിപ്പും ഇൽമും ഫിഖുമായി മാറി. വസാറൽ ഇജ്തിമാഉ ഫിദ്ദീനി ലാ യഖൂലുഹു ഇല്ലാ സിന്ദീഖുൻ ഔ മജ്നൂൻ, ദീനിന്റെ പേരിലുള്ള ഐക്യപ്പെടലും ഒരുമിച്ച് കൂടലും അത് ദീൻ വിരോധിയും ഭ്രാന്തനും വാദിക്കുന്നൊരു വാദമായി അവസാനിച്ചു എന്നാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ചുരുക്കം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമാണ്, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ പരസ്പരം ഭിന്നിച്ചു പോകരുത്, അള്ളാഹു നിർദ്ദേശമാണ്. ഇമാം ഇബ്നു അബ്ദുല്ലാഹി മസ്ഊദ് എന്ന സഹാബി വരീം റളിയല്ലാഹു അൻഹു ഈ ഇഅ്തിസാമിനെ കുറിച്ച് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അൽ ജമാഅ എന്താണ്? വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അൽ ജമാഅത്ത് നിങ്ങൾ അവലംബിക്കണം, അഥവാ നിങ്ങൾ ഐക്യപ്പെടണം ദീന്റെ കാര്യങ്ങളിൽ. പണ്ഡിതന്മാർ പറയുന്നു, കേവലം മൗലിക വിഷയങ്ങളിൽ മാത്രം ഐക്യപ്പെട്ടാൽ പോരാ, അങ്ങനെ ധാരണ ഉണ്ട് പലർക്കും. ദീനിന്റെ ഉസൂലിലും ഫുറൂഇലും ഐക്യപ്പെടണം, അഥവാ കർമ്മശാസ്ത്ര വിഷയങ്ങളിലും ഐക്യപ്പെടുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളെ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യുന്നത്? ആ വിഷയത്തിൽ ഐക്യപ്പെടണം, അതായത് ഖുർആന സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ പഠിക്കണം, പഠിപ്പിക്കണം. എന്നാൽ ഭിന്നിക്കുക, ഭിന്നിച്ചു കളയുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് താക്കീതായി പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ പരസ്പരം ഭിന്നിച്ചതിന്റെ പേര് വിഘടിച്ചതുപോലെ ഭിന്നിച്ചതുപോലെ നിങ്ങൾ ഭിന്നിക്കരുത്. എങ്ങനെയാണ് ഭിന്നിച്ചത്? ജൂത ക്രൈസ്തവര് അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അതിന്റെ അധ്യാപനങ്ങളെ അവർ അവഗണിക്കുകയും സ്വന്തമായ ദീനീയ അഭിപ്രായങ്ങൾ പറയുകയും ഹാദാ ഹലാലും വഹാദാ ഹറാം, ഇത് ഹലാലാണ് ഇത് ഹറാമാണ്, ഇസ്ലാമിക ദീനീ ശരീഅത്തുകൾ വകവെക്കാതെ അവഗണിച്ചുകൊണ്ട് കക്ഷികളായി ഭിന്നിച്ച ഒരവസ്ഥയാണ്. ചുരുക്കത്തിൽ പ്രമാണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, പ്രമാണങ്ങളെ അവഗണിച്ചുകൊണ്ട് നാം കക്ഷികളായി ഭിന്നിക്കുന്നത് ആരെപ്പോലെയായി മാറും? നമുക്ക് മുമ്പുണ്ടായ പിഴച്ചുപോയ വാലിയൻ മഖ്ദൂബി അലൈഹിം ആയ ക്രിസ്ത്യാനി ജൂത ക്രൈസ്തവരെ പോലെ ആകരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചത്. ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات اجتماعي ദൃഷ്ടാന്തങ്ങൾ വന്നതിന് ശേഷവും പരസ്പരം ഭിന്നിച്ചു കളഞ്ഞ വിഭാഗക്കാരെ പോലെ നിങ്ങൾ ആകരുത്. അപ്പൊ വ്യക്തമായ വിജ്ഞാനം ലഭിച്ചതിന് ശേഷമാണ് ഭിന്നിച്ചത്. അതേപോലെ നമുക്ക് ഖുർആനും സുന്നത്തും നമ്മുടെ പ്രമാണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ അഖീദയും ഫിഖും എല്ലാം നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രമാണം നോക്കേണ്ട ആവശ്യമില്ല. ശൈഖ് പിന്നെ വിശദീകരിക്കുന്നുണ്ട്, ഇൻഷാ ഒരു പൈശാചിക ശുഭഹത്ത്, അതായത് ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ പറ്റുന്നവർ ആരാണ്? വലിയ മുജ്തഹിദികളാണ്. ആ മുജ്തഹിദികൾക്ക് മാത്രമേ ഖുർആനും സുന്നത്തും മനസ്സിലാവൂ. സാധാരണക്കാരൊക്കെ എന്താ ചെയ്യണം? തഖ്ലീദ് ചെയ്യണം, അന്ധമായ തഖ്ലീദിൽ അകപ്പെടണം. അപ്പൊ അതിനൊക്കെ ശരിക്ക് ശൈഖ് വിമർശിച്ചുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത്. وَلَا تَكُونُوا كَالَّذِينَ تَفَرَّقُوا وَاخْتَلَفُوا. ഇവിടെ ഈ ഭിന്നിപ്പാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇമാം തബറി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട്, സൂറത്ത് ആലി ഇംറാൻ ആയത്ത് 55, وَلَا تَكُونُوا يَا مَعْشَرَ الَّذِينَ آمَنُوا كَالَّذِينَ وَاعْتَصِمُوا بِحَبْلِ اللَّهِ جَمِيعًا എന്നൊക്കെ ആയത്തിന് ശേഷമുള്ള താഴെയുള്ള ഒരു ഭാഗമാണിത്. നിങ്ങൾക്ക് മുമ്പുണ്ടായ ഭിന്നിച്ചു കളഞ്ഞ സമുദായക്കാരെ പോലെ നിങ്ങൾ ആവരുത്. ഇമാം തബറി പറഞ്ഞു, وَلَا تَكُونُوا يَا مَعْشَرَ الَّذِينَ آمَنُوا, വിശ്വാസ നിങ്ങൾ ആയി പോകരുത്. كَالَّذِينَ تَفَرَّقُوا مِنْ أَهْلِ الْكِتَابِ وَاخْتَلَفُوا فِي دِينِ اللَّهِ وَأَمْرِهِ وَنَهْيِهِ. അതായത് നിങ്ങൾക്ക് മുമ്പുണ്ടായ വേദക്കാർ അള്ളാഹു ദീനിൽ പരസ്പരം ഭിന്നിക്കുകയും മിം ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത് മിൻ ഖബ്ലില്ലാ, അള്ളാഹുവിൽ നിന്ന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എത്തിപ്പെട്ടതിന് ശേഷവും അവർക്ക് സത്യം ബോധ്യപ്പെടുകയും വഅലിമുൽ ഹഖ് ഫീഹി ഫതഅമ്മദു ഖിലാഫഹു, അതിന് വിരുദ്ധമായി അവർ മനഃപൂർവ്വം എതിരായി തുനിഞ്ഞു. വഖാലഫു അംറല്ലാഹി, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അവർ സ്വീകരിച്ചു, അങ്ങനെ അള്ളാഹുവുമായി നടത്തിയ ഉടമ്പടിയെല്ലാം ലംഘിച്ചു കളഞ്ഞു. വനഖദു അഹ്ദഹു മീതാഖഹു, അങ്ങനെ നിങ്ങൾ ആയിത്തീരരുത്. അപ്പോൾ പൂർണ്ണമായും ജൂത ക്രൈസ്തവരെ പോലെ ആയിത്തീർന്നു എന്നല്ല ശൈഖ് പറഞ്ഞത്. അവരുടെ ഏതെങ്കിലും ഭിന്നിപ്പിന്റെ ഒരു ശാഖ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ ആയത്തിന്റെ ആപത്തിൽ, അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആന സുന്നത്തിൽ നിന്ന് വ്യക്തമായ പ്രമാണം എത്തിക്കഴിഞ്ഞാൽ അത് പൂർണ്ണ മനസ്സോട് അത് അംഗീകരിക്കുക, സ്വീകരിക്കുക. ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നതിന്റെ പേരിൽ പ്രമാണം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയ ഭിന്നിപ്പ്, ഇഖ്തിലാഫ്. അല്ലാഹു പറഞ്ഞു എന്താണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ فردوه الى الله والرسول ان كنتم تؤمنون بالله واليوم الاخر. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭിന്നിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും റസൂൽ പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ദീനിന്റെ ഏത് വിഷയമാകട്ടെ, മൗലിക വിഷയമാകട്ടെ, ശാഖപരമായ വിഷയമാകട്ടെ, ആ വിഷയങ്ങളെല്ലാം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. അതിന് തെളിവാണ് ഇപ്പോൾ വായിച്ചത്. എന്താണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഏതൊരു വിഷയത്തിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, തർക്കം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലേക്കും മടക്കണം. ഇവിടെ അറബി ഭാഷാ നിയമങ്ങളിൽ ഒരു നിയമമുണ്ട്. എന്താണ് ഷൈ എന്താണ്, നക്കീറത്താണ്. നക്കീറ പറഞ്ഞാൽ മാനിഫക്ക് വിരുദ്ധമാണ്. ഇനി മലയാളത്തിൽ നക്കീറക്ക് എന്താ പറയാം, ഇൻഡെഫിനിറ്റ് വേർഡ് ഉണ്ടല്ലോ, അതിന് മലയാളം ആർക്കും അറിയില്ല. അതുകൊണ്ട് തൽക്കാലം അങ്ങനെ തന്നെ നക്കീറ എന്ന് പറയാം. ശരി, അതായത് ഒരു പൊതുവായ ഒരു വാക്ക്. അപ്പൊ ഏതൊരു അർത്ഥവും അതിൽ പെട്ടു, ഏതൊരു വിഷയത്തിലും. ഇവിടെ എന്താണ് നിയമം, ഇത് ഉസൂൽ ഫിഖ് നിയമം കൂടിയാണ്. അന്നകിറ തുഫീ സിയാഖ് ശർത്ത് യുഫീദുൽ തുഫീദുൽ ഉമൂം. അതായത് ഷർത്തിന്റെ പശ്ചാത്തലത്തിൽ നക്കിറത്തായ ഒരു വാക്കൊരു പദം വന്നു കഴിഞ്ഞാൽ അത് വിശാലമായ എല്ലാ അർത്ഥവും അതിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ നിങ്ങൾ തർക്കിച്ചാലെന്നല്ല, ഏതൊരു വിഷയത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലേക്കും മടങ്ങും. എന്താണ് ഇമാം തബരി പറയുന്നത്, ഫഇൻ ഇഖ്തലഫ്തും അയ്യുഹൽ മുഅ്മിനൂന ഫി ഷൈഇൻ മിൻ അംരി ദീനികും, നിങ്ങളുടെ ദീനീയപരമായ ഏതൊരു വിഷയത്തിലും നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലേക്കും മടക്കും. യഥാർത്ഥത്തിൽ ഈ ആയത്ത് സൂഫികൾക്കെതിരെയുള്ള നമ്മുടെ തെളിവാണ്. എന്താണ് സൂഫികൾ എന്ന് പറയുമ്പോൾ, നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ മാത്രമല്ല, ലോകത്തെമ്പാടും ഈ സൂഫി ചിന്താഗതിക്കാരുണ്ട്. അവരെല്ലാവരും ഇസ്തിഗാസയും തവസ്സലും അതേപോലെ ഈ നേർച്ച, ഈ അനാചാരങ്ങളൊക്കെ അംഗീകരിക്കുന്നവരാണ്. ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. എന്താണ് പിന്നെ ഈ സൂഫികൾ പറയുന്നത്, പ്രവാചകനോട് സഹായം ചോദിക്കുക എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ മാത്രം ഒതുങ്ങിയൊരു കാര്യമല്ല. പ്രവാചകൻ നമ്മുടെ സഹായിയാണ് അല്ലേ. അങ്ങനെ ഇന്നമ വലിയക്കും അള്ളാഹും എന്നൊക്കെ ആയത്ത് ഓതിയിട്ട് അള്ളാഹും റസൂലും വിശ്വാസികളൊക്കെ സഹായികളാണ്. അപ്പോൾ ഇവിടെ ജീവിതകാലത്തിൽ മാത്രം സഹായി എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വിശാലമായ അർത്ഥമാണ് ഇതിനുള്ളത്. അതിന് മറുപടി എന്താണ്, ഈ ആയത്താണ്, ഈ ആയത്താണ് അതിനുള്ള മറുപടി. എങ്ങനെയാണ്, ലോക മുഫസ്സിറുകളെല്ലാവരും ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലേക്കും മടക്കണം എന്ന ആയത്തിനെ വിശദീകരിച്ചു കൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കണം. നമുക്കറിയാം ജസലം വഫാത്തിന് ശേഷം സഹായമാർക്കിടയിൽ ചില വിഷയങ്ങളിലൊക്കെ തർക്കമുണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ തർക്കമുണ്ടായെന്നാണ്, നബിയെ എവിടെയാണ് മറമാടേണ്ടത്. ഞാൻ അവസാനം സിദ്ദീഖുമാർ ഒന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു, എവിടെയാണ് ഒരു പ്രവാചകൻ മരണപ്പെട്ടത്, അവിടെ തന്നെ കബറടക്കപ്പെടണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഹദീസിലൂടെ. അതേപോലെ തർക്കമുണ്ടായ ഒരു വിഷയമാണ് ആരെയാണ് ഖലീഫയായി തിരഞ്ഞെടുക്കേണ്ടത്. സൂഫികളുടെ കാഴ്ചപ്പാട് പ്രകാരം തർക്കമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഖബറിലേക്ക് പോവുക, ചോദിക്കുക, ഇസ്തിഗാസ ചെയ്യുക, പരിഹരിക്കുക, പ്രശ്നം കഴിഞ്ഞത്. എന്നാൽ എന്താണ് ഖുർആൻ പറഞ്ഞത്, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നോക്കൂ നിങ്ങൾ, അതായത് മുസ്ലിം അഹ്ലു സുന്നത്തിന്റെ വിഭാഗക്കാർ തർക്കമില്ലാതെ അംഗീകരിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാം അബൂ ജഅ്ഫർ ഇബ്നു ജരീർ തബരി. അഹ്ലു സുന്നത്ത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, ഷിയാക്കളല്ലാത്ത സുന്നികൾ. അഹ്ലു സുന്നക്ക് രണ്ട് രീതിയിൽ പ്രയോഗിക്കാം, രണ്ട് പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, വിശാലമായ പ്രയോഗം, ഷിയാക്കൾ റവാഫിദുകളല്ലാത്ത സുന്നി വിഭാഗം, അതിൽ സൂഫികൾ പെട്ടു, മധ്യസരക്കാർ പെട്ടു, എല്ലാ പെട്ടു, എല്ലാവരും പെട്ടു. റഫ്ദയില്ലേ, ഷിയായിസമില്ലേ, അഹ്ലു സുന്നയാണ്. രണ്ടാമത്തെ പ്രയോഗം എന്താണ്? സലഫ് സാലിഹീങ്ങളുടെ അഖീദ മൻഹജ് അംഗീകരിച്ച വിഭാഗക്കാർ ആരാണ്? അഹ്ലു സുന്ന. അല്ലാത്തവർ അഹ്ലുൽ ബിദ്ആ. ഇതാണ് രണ്ട് പ്രയോഗങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയൊക്കെ ഇവിടെ പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ പറഞ്ഞു വരുന്നത്, ലോക മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിച്ച മഹാനായ ഇമാം ഇബ്നു ജരീർ തബരി 1100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വിഖ്യാത ഗ്രന്ഥമാണ് ജാമിഉൽ ബയാൻ അൻ തഅ്‌വീലി ആയത്തുൽ ഖുർആൻ. അതിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം. വഅമ്മാ ഖൗലുഹു വറസൂൽ, അല്ലാഹു പറഞ്ഞു, വറസൂൽ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ ഫഇന്നഹു യഖൂലു ഫഇൻ ലം തജിദു ഇലാ ഇൽമി ദാലിക ഫീ കിതാബില്ലാഹി സബീല. നിങ്ങൾക്കിടയിൽ ഉണ്ടായ തർക്കത്തിന്റെ വിഷയം നിങ്ങൾ കിതാബിൽ ഖുർആൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫർതാജു മഅരിഫത ദാലിക അയ്മൻ മിൻ ഇൻദി റസൂൽ ഇൻ കാന ഹയ്യ. നിങ്ങൾ അതിന് ശേഷം പോകേണ്ടത് എങ്ങോട്ടാണ്? ആ വിഷയം പഠിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി നിങ്ങൾ റസൂലിലേക്ക് മടക്കണം, റസൂല് ജീവിച്ചിരിക്കുന്നവനാണെങ്കിൽ. വഇൻ കാന മയ്യിതൻ ഫമിൻ സുന്നതിഹി, റസൂല് മരിച്ച അവസ്ഥയാണെങ്കിൽ, മരണപ്പെട്ടതിന് ശേഷമാണെങ്കിൽ റസൂലിന്റെ സുന്നത്തിലേക്ക് നിങ്ങൾ മടക്കണം. ഇത് ഇതാകത്തിൽ വളരെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വിശദീകരണമാണ്. ഇപ്പൊ സുന്നത്തിലേക്ക് മടക്കുക, റസൂലിലേക്ക് മടക്കുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ്? സുന്നത്തിലേക്ക് നിങ്ങൾ മടക്കുക. അതിന് ഒരു സഹായകമായ വേറൊരു സഹീഹ് ബുഖാരി ഹദീസാണ്. ഒരിക്കൽ ഒരു സ്ത്രീ വന്നു നബി അടുക്കിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ സ്ത്രീയോട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞു, അറഅയ്ത ഇൻ ജിഇ്തു വലം അജിദുക യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലെ, ഞാൻ ഒരു പക്ഷേ വന്ന് താങ്കളെ കണ്ടിട്ടില്ലെങ്കിലോ. സഹീഹുൽ ബുഖാരി പറഞ്ഞു, കഅന്നഹ തുരീദുൽ മൗത്ത്, അതായത് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്താണ് ഉദ്ദേശിക്കുന്നത്. വഫാത്തിന് ശേഷം ഞാൻ വന്നാലോ എന്ന മറുപടി, ഫഇൻ ലം തജിദീനി, നീ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ, ഫതി അബൂബക്കറിൻ, സഹീഹുൽ ബുഖാരി, നീ അബൂബക്കറിന്റെ അടുക്കിലേക്ക് പോകുക. ഈ ഖുറാഫാത്തിന്റെ വിശ്വാസപ്രകാരം എന്തായിരുന്നു മറുപടി പറയേണ്ടത്? എന്റെ ഖബറിലേക്ക് വരിക, എന്നോട് ചോദിക്കുക എന്നല്ലേ പറയേണ്ടത്? ഫഇൻ ലം തജിദീനി, അതോ എന്റെ വഫാത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ, ഫതീ അബൂബക്കറിൻ, അബൂബക്കറിന്റെ അടുക്കിലേക്ക് പോകുക. ഇതാണ് സഹോദരന്മാരെ തൗഹീദ്, ഇതാണ് സുന്നത്ത്, ഇതാണ് വ്യക്തമായ പ്രമാണം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്. ഫർദൂഹു അല്ലാഹി വറസൂൽ, ഇമാം തബരി പറഞ്ഞു എന്താണ്, സുന്നത്തിലേക്ക് മടക്കണം. ഇൻ കാന മയ്യിത, മുഹമ്മദ് സല്ലം മയ്യിത്താണെങ്കിൽ സുന്നത്തിലേക്ക് മടക്കണം. അപ്പൊ ഈ മഹത്തായ ഒരു അസ്ലാണ് ഇവിടെ ഷെയ്ഖ് വിശദീകരിക്കുന്നത്. എന്താണത്? അതായത് ഭിന്നിപ്പിന്റെ അപകടം. ഈ ഉമ്മത്ത് ചരിത്രത്തിലുടനീളം വേദനയോടെ അനുഭവിക്കുന്ന ഒരു അപകടമാണ് ഭിന്നിപ്പ്. സഹാബിമാരുടെ കാലഘട്ടത്തിൽ തന്നെ ആ ഭിന്നിപ്പിന്റെ തുടക്കം ആരംഭിച്ചിട്ടുണ്ട്. ഖവാരിജുകൾ എന്ന കക്ഷികൾ ഭിന്നിച്ചു പോയി. അതേപോലെ തന്നെ ഷിയാക്കൾ, ഖദരികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിയെ നിഷേധിക്കുന്ന വിഭാഗം, അങ്ങനെ മുഅ്തസില തുടങ്ങിയ ധാരാളം കക്ഷികൾ, അൽ മുർജിഅ, ഇവരെല്ലാവരും ഖുർആനിന്റെയും സുന്നത്തിന്റെയും പൂർവികരായ സലഫു സാലിഹീങ്ങളുടെയും പാതയിൽ നിന്ന് വ്യതിചലിച്ച വിഭാഗക്കാരാണ്. ഷിയാക്കൾക്ക് അല്ലെ ഖവാരിജുകൾ എന്ത് സംഭവിച്ചു? ഖവാരിജുകൾ സഹാബിമാരെ കാഫിറാക്കി. അതേപോലെ സഹാബിമാരിൽ മിക്കവരും കാഫിറാണെന്നാണ് ആരുടെ വാദം? ഷിയാക്കളുടെ വാദം. എണ്ണപ്പെട്ട ചില സഹാബിമാർ മാത്രമാണ് രക്ഷപ്പെട്ടത്, ബാക്കിയൊക്കെ മുർത്തദ്ദീങ്ങളായി മാറി എന്നാണ് റാഫിറാക്കളുടെ വിശ്വാസം. അതിനുശേഷം തത്വശാസ്ത്രത്തിൽ അകപ്പെട്ട, എൽമുൽ കലാമിൽ അകപ്പെട്ട, ഫൽസഫയിൽ അകപ്പെട്ട മുഅ്തസില പോലെയുള്ള വിഭാഗക്കാരൊക്കെ അവർ പറഞ്ഞു, പിൽക്കാലങ്ങളിൽ വന്ന പണ്ഡിതന്മാരുടെ അധ്യാപനങ്ങൾക്കാണ് കൂടുതൽ രക്ഷയുള്ളത്, അതാണ് കൂടുതൽ ബുദ്ധിപരമായ അധ്യാപനങ്ങൾ പാഠങ്ങൾ എന്നൊക്കെ പഠിപ്പിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഭിന്നിപ്പിനെ കുറിച്ചാണ് ഇവിടെ ശൈഖ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള, അല്ലെങ്കിൽ ഈ ഭിന്നിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെ ഉദ്ധരിക്കാനുള്ള ഒരു ഹദീസ് ഉണ്ട്, ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ, എന്റെ ഉമ്മത്തിന്റെ ഇഖ്തിലാഫ് എന്താണ്, കാരുണ്യമാണ്. അപ്പോ ഈ ഹദീസ് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഭിന്നാഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു തെറ്റായൊരു ധാരണ വന്നിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം പറയുമ്പോൾ ഖുർആനിലും സുന്നത്തിലും ഒതുങ്ങിയ അഭിപ്രായങ്ങളായിരിക്കും. ഇവിടെ അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ഈ ഹദീസ് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്താണ് ഈ ഹദീസിന്റെ അവസ്ഥ? ഇത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യാജ ഹദീസാണ്. ഷെയ്ഖ് അൽബാനി പറയാണ്, ലാ അസ്റ ലഹു, യാതൊരു അടിസ്ഥാനം അതിനില്ല. വലഖദ് ജഹിദൽ മുഹദ്ദിഥൂന ഫീ അൻ യഖിഫു ലഹു അലാ സനദിൻ ഫലം യുവഫഖു, ഈ ഹദീസിന് ഒരു സനദ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു മുഹദ്ദിഥീങ്ങൾ, വല്ലാതെ ശ്രമിച്ചു, പക്ഷേ അതിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല ഇതിന്റെ ആശയം നോക്കുകയാണെങ്കിലോ, മുൻകാല പണ്ഡിതന്മാർ ഇമാമിങ്ങൾ അതിന് വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. ഇഖ്തിലാഫ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, തെളിവിനെ പ്രാധാന്യം നൽകിക്കൊണ്ട് പണ്ഡിതന്മാർ തെളിവ് മനസ്സിലാക്കുന്ന വിഷയത്തിലുള്ള ഇഖ്തിലാഫ്, അതെന്താണ്, സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് നാല് മതത്തിന്റെ ഇമാമിങ്ങൾക്കിടയിൽ എന്തുണ്ടായത്, അഭിപ്രായ വ്യത്യാസമുണ്ടായത്. എന്നാൽ അത് നമ്മൾ ശേഷം വന്ന തലമുറകൾ പഠിതാക്കൾ അതിലേതാണ് കൂടുതൽ ശരിയെന്ന് പരിശോധിച്ചിട്ട് വേണം അംഗീകരിക്കാൻ. എന്നാൽ ഇവിടെ ഇമാം മാലിക് പോലെയുള്ള ഇമാമിങ്ങൾ സ്വഹാബിമാർക്കിടയിലുണ്ടായ ഇഖ്തിലാഫ് അത് പൂർണ്ണമായും അംഗീകരിച്ചു, അല്ല അതിലേതാണ് സത്യം എന്ന് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചു. ഇമാം മാലിക് ചോദിക്കപ്പെട്ടു, ഇബ്നു അബ്ദുൽ ബർ രേഖപ്പെടുത്തുകയാണ്, അൻ ഇഖ്തിലാഫി അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസ്ഹാബുമായി തമ്മിൽ ഉണ്ടായ ഇഖ്തിലാഫ്, അതേക്കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, ഇമാം മാലിക് പറഞ്ഞു, ഖതഉൻ വസവാബുൻ ഫംബുർ ഇലാ ഫീ ദാലിക, ഫംബുർ ഫീ ദാലിക, എന്താണ്, സഹാബിമാരല്ലേ, അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം സത്യമാണ് ഹക്കാണെന്നല്ലേ പറഞ്ഞത്, സത്യമുണ്ട് ബാത്തിലുണ്ട് അഥവാ തെറ്റുണ്ട്, ബാത്തിന്ന് പറയാണ്ട ആവശ്യമില്ല, തെറ്റുണ്ട് അബദ്ധമുണ്ട്, തെറ്റുണ്ട് അബദ്ധമുണ്ട്, അതിൽ താങ്കൾ ശ്രദ്ധിക്കണം, പഠിക്കണം, ചിന്തിക്കണം എന്നാണ് ഇമാം മാലിക് പറഞ്ഞത്. വേറൊരു ഉദ്ധരണിയിൽ വക്കാലത്തുൽ ഖാസിം സമീഉത്തു മാലിക്കൻ, ശിഷ്യനായ ഇബ്നു ഖാസിം പറഞ്ഞു, ഇമാം മാലിക് പറഞ്ഞത് കേട്ടു. വല്ലൈസ, ഇമാം മാലിക്കിനെ പോലെ തന്നെ വലിയ ഇമാമായിരുന്നു ഇമാം അല്ലൈസ് ബിനു സഅദ്. يقولان في اختلاف اصحاب رسول الله صلى الله عليه وسلم صحاب مالك ഇടയിലുള്ള ഇഖ്തിലാഫിനെ കുറിച്ച് പറഞ്ഞ എന്താണ്, ليس كما قال الناس, ജനങ്ങൾ പറഞ്ഞതുപോലെയല്ല അവസ്ഥ, ജനങ്ങൾ പറഞ്ഞതുപോലെയല്ല സ്ഥിതിയുള്ളത്. എന്താണ്, فيه توسعه, എന്താ ജനങ്ങൾ പറഞ്ഞത്, صحاب മാർക്കുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെ വിശാലതയുണ്ട്, അത് തോന്നി നമുക്ക് സ്വീകരിക്കാം, എന്തും സ്വീകരിക്കാം, അങ്ങനെയല്ല. അങ്ങനെ തഖ്ലീദ് ഇമാമിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. എന്താ പറഞ്ഞത്, ഇമാം മാലിക്കും ലൈസും ഇന്നമാ ഹുവ ഖതഉൻ വസവ, ഒന്നുകിൽ അത് സത്യം അല്ലെങ്കിൽ അബദ്ധം, ഒന്നുകിൽ ശരി അല്ലെങ്കിൽ അബദ്ധം, അങ്ങനെയായി ആയിരിക്കും അവസ്ഥ. അപ്പൊ ഇതാണ് സഹാബിമാരുടെ അവസ്ഥയിൽ തന്നെ, വിഷയത്തിൽ തന്നെ പൂർവികരായ ഇമാമിങ്ങൾ സ്വീകരിച്ച നിലപാട്. പിന്നെ അതിനുശേഷം വന്ന മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അവസ്ഥ പറയണോ, എന്താ മനസ്സിലായി? സഹാബിയുടെ ഒരു ഉദ്ധരണി ഇസ്ലാമിൽ പ്രമാണമാണോ? അല്ല, മനസ്സിലാക്കണം. അതായത് ഖൗലുൽ സഹാബി, ഒറ്റപ്പെട്ട ഒരു സഹാബിയുടെ ഒരു ഉദ്ധരണി അത് ഇസ്ലാമിക പ്രമാണമല്ല. എന്നാൽ മറ്റു സഹാബിമാരൊക്കെ സലഫുകളൊക്കെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് നമുക്ക് ഒരു തെളിവായിട്ട് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ടാണ് ചില സഹാബിമാരുടെ ഒറ്റപ്പെട്ട ഫത്വകൾ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു വുളു എടുക്കുമ്പോൾ കൈ മുട്ടുവരല്ല ഇതുവരെ വെള്ളം എത്തിച്ചുകൊണ്ട് കഴുകുമായിരുന്നു. അതേപോലെ കാല് കഴുകുമ്പോൾ കാൽ മുട്ടുവരെ കഴുകുമായിരുന്നു. ആര്? അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. ഷൈഖുൽ ഇസ്ലാമിന്റെയും പറഞ്ഞു മറ്റു സഹാബിമാർ അംഗീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. മക്കക്കാരുടെ വീക്ഷണമായിരുന്നു അത്. മക്കക്കാരുടെ വീക്ഷണമായിരുന്നു. എന്താണ് നിക്കാഹുൽ മുത്അ? ഒരു നിശ്ചിത കാലാവ് നിശ്ചയിച്ചുകൊണ്ട് സ്ത്രീകളെ വിവാഹം ചെയ്യുക. അത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ടതായിരുന്നു. പിന്നീട് വിലക്ക് വന്നു. എന്നാൽ ഇബ്നു അബ്ബാസിൽ നിന്ന് ഒരു റിവായത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം സഹാബിമാരും പണ്ഡിതന്മാരും അതിനെതിരെ നിന്നു. അപ്പോൾ എന്തല്ല സഹാബിമാരുടെ ഒറ്റപ്പെട്ട അഭിപ്രായം ഇസ്ലാമിൽ തെളിവല്ല. പിന്നീട് മദ്ഹബിന്റെ ഇമാമിങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യവുമില്ല. ഷെയ്ഖ് എന്താ പറഞ്ഞത്? ഷെയ്ഖ് പറയുന്നു ثم صار الامر الى ان الافتراق في اصول الدين അതായത് രണ്ടാം അസ്ലിന്റെ പൂർത്തീകരണമാണ്. ثم صار الامر الى الافتراق في اصول الدين وفروعه هو العلم والفقه في الدين. ഇവിടെ العلم എന്നുണ്ടെങ്കിൽ العلم ആക്കണം. ഇവിടെ അത് ഖബർ അന്നയാണ്. ثم എന്താണ് അന്നില്ലെങ്കിൽ അവിടെ സാറന്റെ ഖബറായി മാറും. അപ്പോ പത്ത് ശരിയാണ്. അപ്പൊ എന്താണ് ശരിക്ക് പറഞ്ഞത്? അതായത് ദീനിന്റെ മൗലിക വിഷയങ്ങളിലും ശാഖപരമായ വിഷയങ്ങളിലുമുള്ള ഭിന്നിപ്പ്, ആ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നിപ്പും തർക്കവും എന്തായി മാറി? ഇൽമും ഫിഖ്ഹുമായി മാറി. വസാറൽ ഇജ്തിമാഉ ഫിദ്ദീനി ലാ യഖൂലുഹു ഇല്ലാ ദിന്യുൻ ഔ മജ്നൂൻ. ദീനിന്റെ പേരിൽ ഒരുമിക്കുക, ഐക്യപ്പെടുക എന്നത് ദീൻ വിരോധിയും ഭ്രാന്തനും പറയുന്നൊരു വാദമായി മാറിയിരുന്നു. ഇത് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം ഇപ്പോഴത്തെ അവസ്ഥ എടുത്തു നോക്കി പരിശോധിച്ചാൽ മതി. അതായത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഐക്യപ്പെടണം. അന്ധമായ തഖ്ലീദ് പാടില്ല. ഒരു പണ്ഡിതന്റെ അഭിപ്രായം ദീനിൽ പ്രമാണമല്ല. അതുകൊണ്ട് പ്രമാണത്തിന് വിരുദ്ധമായ തർക്കങ്ങൾ ഒഴിവാക്കണം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരുമിക്കണം, ഐക്യപ്പെടണം എന്ന് പറയുന്ന സലഫികൾ എന്തായി മാറി? ഭ്രാന്തന്മാരായി മാറി. അവരൊരു പ്രത്യേക മതക്കാരായി മാറി. എന്നാൽ ഈ തർക്കങ്ങളും തെളിവിന് പിൻബലമില്ലാത്ത പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉൾക്കൊള്ളുന്ന ആൾക്കാരെന്തായി മാറി? അവരായി യഥാർത്ഥ ഹഖിന്റെ ആൾക്കാർ, പണ്ഡിതന്മാർ അവരായി മാറി. അപ്പൊ ഫിഖ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഖുർആൻ സുന്നത്തി അധിഷ്ഠിതമായ ഒരു പഠനമല്ല ഇപ്പോൾ പലരുടെയും മനസ്സിലുള്ള ഫിഖ്. എന്താണ് മദ്ഹബിന്റെ അന്ധമായ തഖ്ലീദിന്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് തെളിവിന് പിമ്പലമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മദ്ഹബിനെ പൂർണ്ണമായും തഖ്ലീദ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നായി മാറിയത് ഇൽമ്. എന്നാൽ ഇപ്പോൾ ലോകത്ത് സലഫി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനം. ഇപ്പോ മദ്ഹബിന്റെ ഫിഖ് പഠിപ്പിക്കുന്ന സലഫി ഉലമാക്കൾ പോലും സ്വീകരിച്ച നിലപാടെന്താണ്? ഫിഖിന്റെ വിഷയങ്ങൾ ആ ക്രമം പഠിക്കാൻ വേണ്ടി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ ഓരോ വിഷയത്തിലുള്ള തെളിവും വിദ്യാർത്ഥിനി പറഞ്ഞു കൊടുക്കും. തെളിവിന് വിരുദ്ധമായ മദ്ഹബിന്റെ വീക്ഷണം അത് തെറ്റാണെന്നും പറഞ്ഞു കൊടുക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമിയ ഉദാഹരണം, ഹംബലി മദ്ഹബിലെ അറിയപ്പെട്ട ഗ്രന്ഥമായ ജാദു മുസ്തഖ്നിഅ് ഷർഹ് ചെയ്തു. 15 വാല്യങ്ങൾ അച്ചടിക്കപ്പെട്ടു. അത് ഹംബലി മദ്ഹബിലെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ വിശദീകരണമാണ്. പക്ഷെ ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി അന്ധമായ മുഖല്ലിദല്ല. ഓരോ വിഷയത്തിലും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണമാണ്. അതുകൊണ്ട് മദ്ഹബിന്റെ ഭാഷയിൽ അദ്ദേഹം ശുദ്ധമായ ഒരു ഹംബലിയാണെന്ന് പറയാൻ വയ്യ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ അവസ്ഥയും അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ഹംബലി പശ്ചാത്തലമാണെങ്കിലും അദ്ദേഹം ഒരു ശുദ്ധമായ മുക്കല്ലിദല്ല. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അതേ അവസ്ഥയിലാണ്. അദ്ദേഹത്തെ കുറിച്ചും പറയാറുണ്ട്, അദ്ദേഹം ഹംബലി മതകാരനാണ്. ഹംബലി മതവിലെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കും, പക്ഷെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുക. ഉദാഹരണമാണ്, ഹംബലി മതത്തിന്റെ പിൽക്കാലങ്ങളിൽ വന്ന പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചൊരു വസ്തുതയാണ്, സാലിഹ്യങ്ങളെ കൊണ്ട് പ്രവാചകന്മാരെ കൊണ്ട് തവസ്സിലാക്കാം. പിൽക്കാലങ്ങളിൽ വന്ന ഹംബലി മതത്തിലെ കിതാബുകളിൽ മദ്ഹബിൽ സ്ഥിരപ്പെട്ട അഭിപ്രായം എന്നോണം രേഖപ്പെടുത്തിയ ഒരു വിഷയമാണത്. എന്താണ് ശരിക്കും പഠിപ്പിക്കുന്നത്? വിദ്യാർത്ഥിയാണെന്ന് എന്ത് മനസ്സിലായി? അദ്ദേഹം മുക്കല്ലിദല്ലാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ തഖ്ലീദിന്റെ അപകടവും അതേപോലെ എന്താണ് യഥാർത്ഥ ഇൽമ് എന്ന് നാം പഠിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഐക്യപ്പെടലാണ് ശൈഖ് ഇവിടെ ഈ അസ്റിൽ കാര്യമായി ചർച്ച ചെയ്യുന്നത്. അതായത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഐക്യപ്പെടുക, അതിന്റെ പേരിൽ ഭിന്നിക്കാതിരിക്കുക. അപ്പോൾ ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് കേവലം അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമല്ല, പ്രമാണത്തിന് വിരുദ്ധമായ അഭിപ്രായ വ്യത്യാസവും വിരുദ്ധമായ ഭിന്നിപ്പുമാണ് ശൈഖ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫുഖഹാക്കൾ തെളിവ് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന വിഷയത്തിൽ സ്വാഭാവികമായ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, അതൊരിക്കലും ശൈഖ് ഉദ്ദേശിക്കുന്നില്ല. വിദാർത്ഥികൾ വിദാർത്ഥി കക്ഷികളൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഈ ഭിന്നിപ്പ് അവർ ഉൾക്കൊണ്ടതുകൊണ്ടാണ്. സഹാബിമാരുടെ ചര്യ, താബിഈങ്ങളുടെ ചര്യ വിദാർത്ഥി കക്ഷികൾ അവർ ഉൾക്കൊണ്ടില്ല, അങ്ങനെ ഭിന്നിച്ചു പോയി, കക്ഷികളായി മാറി. അതുകൊണ്ടാണ് സഹായിമാരൊക്കെ കാഫറാക്കേണ്ട അവസ്ഥ ഷിയാക്കൾക്കും അതേപോലെ ഹവാരിജികൾക്കും വന്നത്. ഇൻഷാല്ലാ ബാക്കിയുള്ള അസറുകൾ, പരസ്പരം ബന്ധമുള്ള അസറുകളൊക്കെ ഉണ്ട്, കൂടുതൽ നാം പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഒരു ഉദാഹരണം പറഞ്ഞ് ഈ സെഷൻ അവസാനിക്കുകയാണ്. ഇവിടെ ഷെയ്ഖ് പറഞ്ഞ ഒരു പ്രസക്തമായ ഭാഗമാണ്, ഷെയ്ഖിന്റെ വക പറഞ്ഞതല്ല, ഇത് യഥാർത്ഥത്തിൽ അതിന് ചരിത്ര സാക്ഷികളുണ്ട്. എന്താണത്? അതായത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരുമിക്കണം, ദീൻ പഠിക്കണം, ദീനി വിഷയങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ എന്തായി മാറി? ദീൻ വിരോധികളായി മാറി, ഭ്രാന്തന്മാരായി മാറി. അങ്ങനെ ഒരു ആരോപണം അവർക്ക് വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹം ഈ തഖ്ലീദിന്റെ അങ്ങേയറ്റത്തെ ഒരു അവസ്ഥയിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ്. അതായത് നാല് മദ്ഹബിന്റെ വീക്ഷണങ്ങളിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരായിരുന്നു ബഹുഭൂരിപക്ഷവും ആരുടെ കാലഘട്ടത്തിൽ? ഇബ്നു തൈമിയ്യ കാലഘട്ടത്തിൽ. അതായത് നാല് മദ്ഹബിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് നിർബന്ധമായും പിൻപറ്റണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹം ഒരു മുജ്തഹിദാണ്. പല വിഷയങ്ങളിൽ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹം തെളിവിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു കടന്നു. അപ്പൊ അത് വലിയൊരു കുറ്റമായി ആ കാലഘട്ടത്തെ പണ്ഡിതന്മാര് കണ്ടു. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ഒരു വലിയൊരു ആരോപണം പറഞ്ഞു. എന്താണ് ആരോപണം? അദ്ദേഹം ഇജ്മാഅന് വിരുദ്ധമായി പറയുന്ന, വാദിക്കുന്ന ഒരാളാണെന്ന്. ആര്? ഇബ്നു തൈമിയ്യ. അങ്ങനെ പല ഉദാഹരണങ്ങളും ചില പണ്ഡിതന്മാരൊക്കെ ഇബ്നു തൈമിയ്യ ആക്ഷേപിച്ചുകൊണ്ട് ധാരാളം വിഷയങ്ങൾ ഇജ്മാഅന് വിരുദ്ധമായി പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ മറുപടി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ ശരിക്കും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ വിഷയത്തിൽ ഒന്നിലും എന്തുണ്ടാവില്ല, ഇജ്മാ ഉണ്ടാവുകയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ തലാഖ്, വിവാഹമോചനം, മൊഴി ചൊല്ലൽ ഒരേ സമയത്ത് മൂന്നും ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര പോകും? ഒന്ന് മാത്രമേ പോകൂ. അതാണ് സലഫി ഉലമാക്കളുടെ വീക്ഷണം. ബഹുഭൂരിപക്ഷം പിൽക്കാലങ്ങളിൽ വന്ന ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും എന്ത് പറഞ്ഞു? റമദാൻ കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ ധാരാളം വീഴ്ചകൾ വന്നപ്പോൾ മസ്ലഹത്തിന് വേണ്ടി മാത്രം റമദാൻ അനു ജനങ്ങളെന്ന് അറിവ് പഠിപ്പിക്കാൻ വേണ്ടി മൂന്നും പോകും എന്ന് പറഞ്ഞു. ആ ഫത്വ ഇജ്മാഅക്കി മാറ്റിയാല് പിൽക്കാലങ്ങളിൽ വന്ന ഫുഖഹാക്കൾ. അപ്പോ ഇബ്നു തൈമിയ അതിന് വിരുദ്ധമായി പറഞ്ഞപ്പോൾ നബിയുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സദ്യഖുള്ളമന കാലഘട്ടത്തിൽ ഉമറിന്റെ ആദ്യ കാലഘട്ടത്തിൽ പോലും മൂന്ന് ഒരേ പ്രാവശ്യം പറഞ്ഞാൽ ഒരു തലാഖ് മാത്രമേ പോകൂ. ആ ഫത്വയാണ് തെളിവിന്റെ പിമ്പലമുള്ളത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം കീഴടക്കപ്പെട്ടു. ഇജ്മാഇന് വിരുദ്ധമായി പറഞ്ഞെന്ന ആരോപണം വന്നു. അതേപോലെ ഇസ്തിഗാസിന്റെ വിഷയത്തിൽ ഇബ്നു തൈമിയാണ് ആദ്യമായി ഇസ്തിഗാസ എതിർത്തത് എന്ന് സുബിക്കൊക്കെ പറഞ്ഞല്ലോ. സുബിക്കിന് പറഞ്ഞാല് തഖീദീനി സുബിക്കി ഇബ്നു തൈമിയ കാലഘട്ടത്തിൽ ജീവിച്ച ഷാഫിഈ മദ്ഹബിലെ വലിയ ഖാദിയായിരുന്നു, ജഡ്ജായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇബ്നു തൈമിയന്റെ മുമ്പും ശേഷവും ആരും ഇസ്തിഗാസ എതിർത്തിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണ് വിഷയം? ഇബ്നു തൈമിയന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായി ഇസ്തിഗാസിന്റെ പേരും പറഞ്ഞ പുസ്തകം എഴുതപ്പെടുന്നത്. അബൂ അബ്ദില്ലാഹി ഇബ്നു നുഅ്മാൻ എന്നൊരു സൂഫി പണ്ഡിതന് ചരിത്രത്തിൽ ആദ്യമായി പുസ്തകം എഴുതാണ്. എന്താണ് മിസ്ബാഹുൽ ഖലാം ഫിൽ മുസ്തഗീസീന ബിഖൈറിൽ അനാം, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച ഒരു പുസ്തകമാണ്. അതിന് തുടക്കത്തിൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യുന്ന വിഷയത്തിൽ പല ഇമാമിയങ്ങളും എനിക്ക് മുമ്പ് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇസ്തിഗാസ ചെയ്തുകൊണ്ടുള്ള ഒരു പുസ്തകം ആരും എഴുതിയിട്ടില്ല. ഞാനിതാ തുടക്കം കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആമുഖത്തിൽ കുടിക്കുന്നുണ്ട്. അപ്പൊ ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലാണ് ഇസ്തിഗാസയ്ക്ക് ഇത്രയും ഈ ശിർക്കായ ഈ കാര്യത്തിന് ഇത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് ആദ്യമായി പുസ്തകം എഴുതപ്പെടുന്നത്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിനെ ശക്തമായി എതിർക്കുകയും അത് സ്വാഭാവികമാണല്ലോ. ഒരു കാലഘട്ടത്തിൽ ഒരു ബിദഅത്ത് ശക്തമായി ഉടലെടുക്കുമ്പോൾ അതിനെ പോരാടുന്ന ശക്തമായ രീതിയിൽ തന്നെ അഹ്ലു സുന്നത്തിലെ ജമാഅത്തിലെ പണ്ഡിതന്മാർ ഇടപെടും, അതിനെ എതിരായ വിമർശനങ്ങൾ എഴുതും, ഗ്രന്ഥങ്ങൾ രചിക്കും. അതൊക്കെ ശരിക്ക് സ്വാഭാവികമാണ്. ആ ആരോപണം ശരിയല്ല എന്ന് നമുക്ക് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇബ്നു തൈമിയ ഒരിക്കലും ഇജ്മാഇ വിരുദ്ധമായി പറഞ്ഞിട്ടില്ല. ഇജ്മാആണെന്ന് ഈ ബിദഅത്തും ഈ അനാചാരങ്ങളൊക്കെ അംഗീകരിക്കുന്ന ചില പണ്ഡിതന്മാർ ഉണ്ടാക്കിയെടുത്ത ഒരു ഇജ്മാആണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് ഇജ്മാഅ് വല്ലവനും രേഖപ്പെടുത്തുകയാണെങ്കിൽ അവൻ കളവ് പറയുന്നവനാണ്. കാരണം ആ വിഷയത്തിൽ ഇസ്തിഗാസിന്റെ നാര പറഞ്ഞതും ഇജ്മാഅ് പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതൊക്കെ പ്രഗത്ഭരായ വലിയ വലിയ ഇമാമിയങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ഇജ്മാഅ് ആണെങ്കിൽ നമുക്ക് സ്ഥിരപ്പെടുത്താം. നമുക്ക് സംശയമാണെങ്കിൽ ഇജ്മാഅ് ആണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.